Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും. ദൃശ്യമാധ്യമമായ സിനിമാ ലോകത്തിലൂടെയുള്ള യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ഈ അഭിമുഖം. മലയാള ചലച്ചിത്ര ലോകത്തിലെ മികവുറ്റ കലാസംവിധായകനായ എറണാകുളം സ്വദേശി ജോസഫ് നെല്ലിക്കൽ കലാസംവിധായകനും കലാസംവിധാനത്തിനും ചലച്ചിത്ര മണ്ഡലത്തിലുള്ള അനിവാര്യ സ്ഥാനം കഴിഞ്ഞ പ്രാവശ്യം എടുത്തുകാട്ടുകയുണ്ടായി. ഇനി സിനിമാ ലോകത്തിലെ അഭിനേതാക്കളും കലാസംവിധായകരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഫാദർ വില്യം നെല്ലിക്കൽ ഉന്നയിക്കുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമായി ഈ അഭിമുഖം തുടരുകയാണ്.
ജോസഫ്, ഈ സിനിമാ ലോകത്തെ വലിയ താരങ്ങൾ എങ്ങനെയാണ് അവരൊരു കഥാപാത്രം എന്നുള്ള, അല്ലെ, സിനിമാ താരങ്ങൾ എന്നുള്ള നിലയിൽ പെരുമാറുന്നത്?
ഓരോരുത്തർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട്. ലാലേട്ടന് ലാലേട്ടൻ്റെ ശൈലിയുണ്ട്, മമ്മൂക്കക്ക് മമ്മൂക്കയുടെ ശൈലി, വേണിച്ചേട്ടന് വേണിച്ചേട്ടൻ്റെ ശൈലി, അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടെ ശൈലികളുണ്ട്. അവർ ഈ സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ടെക്നീഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് തന്നെയാണ് അവർ ലൊക്കേഷനിലേക്ക് വരുന്നത്. പിന്നെ ചില സമയത്ത് അവരുടെ മൂഡുകൾ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് കാരണം ഒരു വലിയ ക്രൗഡുള്ള സ്ഥലത്തേക്കാണ് ഇവർ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് ആദ്യം ക്രൗഡ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാകും. അത് ചില സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ഹീറോ അവർക്ക് അത് ഇറിറ്റേഷൻ ആയിട്ടുണ്ടെന്നുള്ളത്, ചിലപ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ വ്യത്യസ്തം ഉണ്ടാകും. എങ്കിൽ പോലും അവർ കഥാപാത്രങ്ങളായി മാറുമ്പോൾ അവരുടെ ആ മൂഡൊന്നും ഇവർക്ക് അതിന് ബാധിക്കുന്നതല്ല. കാരണം പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ളതെല്ലാം അവരുടെ കഥാപാത്രം കാണിച്ചവർ മാറ്റുന്നു. പക്ഷെ അവരുടെ നിത്യജീവിതത്തിൽ പോലെ അവർ അങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാധാരണ മനുഷ്യരിൽ നിന്നും ഈ അഭിനേതാക്കൾ വേറിട്ട് നിൽക്കുന്നത് തന്നെ. നമ്മളെ സാധാരണക്കാരനായ മനുഷ്യൻ ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കരയാൻ പറ്റത്തില്ല, അവനത് ഇമോഷൻ ആകണം.
ഇവർക്കത്
പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ ഈ ഒരു ഭാവവ്യത്യാസങ്ങളില്ലാതെ തന്നെ ഒരേ കുടുംബം എന്നുള്ള നിലയിൽ ജോലിയായി കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തേക്ക് വരുന്ന രീതി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ തരത്തിൽ ജോലി ചെയ്യുന്നു, ആർട്ടിസ്റ്റുകൾ അവരുടേതായ ജോലി ചെയ്യുന്നു, അതിനുശേഷം തിരിച്ചു പോകുന്നു. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ വരുന്നത് തന്നെ. എല്ലാം ജോലിയാണ്. പിന്നെ ഇടവേളകൾ കിട്ടുമ്പോൾ അവർ സൗഹൃദമായിട്ട് നിൽക്കാനും തമാശകൾ പറയാനും എല്ലാം ഒരുപാട് സമയങ്ങൾ ഇതിനകത്ത് കണ്ടെത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഞങ്ങൾ രാവിലെ 5:30 എഴുന്നേറ്റിട്ട് 7 ഷൂട്ടിംഗ് തുടങ്ങി രാത്രി 9:30 10 വരെയും ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് പോയി കിടന്നുറങ്ങുന്ന ചിലപ്പോൾ 12 വീണ്ടും രാവിലെ 6 വരുന്നു. ഇത് 60 അല്ലെങ്കിൽ 70-75 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് അവൻ രാവിലെ എഴുന്നേറ്റ് 8-9-10 ജോലി കയറിയാൽ മതി. ഒരു ടൈമുണ്ട്, 8 ടൈമുണ്ട്. നമ്മൾക്ക് ജോലിയിൽ അങ്ങനെ ഒരു സമയമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പക്കലേക്ക് വരുന്ന അഭിനേതാക്കൾ എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും ഒപ്പം ഒരു ജോലി എന്ന തരത്തിൽ വരികയും ഇതെല്ലാവരും സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്.
സന്തോഷം. ജോസഫ്, ഈ സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു ആവിഷ്കൃത യാഥാർത്ഥ്യമാണല്ലോ. കാരണം റിയൽ ലൈഫിൽ ഉള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല. പിന്നെ ജോസഫ് എന്നെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡാൻസ് സീക്വൻസിന് വേണ്ടി ഒരു സാങ്കല്പികമായിട്ട് ആവിഷ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? യാഥാർത്ഥ്യവും ആവിഷ്കൃത യാഥാർത്ഥ്യവും കാണികൾക്ക് ഒരു ഉല്ലാസമാണോ ഈ മാധ്യമം? ഈ വലിയ മാധ്യമത്തിൻ്റെ ലക്ഷ്യം ഉല്ലാസമാണോ, അല്ലെങ്കിൽ വിശ്രമമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ലാഭമാണോ? ഈ ജോസഫ് ഒരു കലാസംവിധായകൻ എന്ന നിലയിൽ ഇതിൻ്റെ ഉൾക്കാമ്പിൽ എന്താണ് സത്യസന്ധമായിട്ട് ശ്രോതാക്കളോട് പറയാൻ?
എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു നമ്മൾ ഡിവൈഡ് ഒരു 75% ആളുകൾ ഉല്ലസിക്കാൻ വേണ്ടി തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് തിരക്കുകൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടാണ് സിനിമ തിയേറ്ററുകൾക്ക് വരുന്നത്. അപ്പോൾ കൂടുതലും സിനിമയിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് സമൂഹത്തിൽ വിളിച്ചു പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഹീറോ പറയുമ്പോൾ അതൊരു സന്തോഷം നൽകുന്നു. അവർ കുറേയും കൂടി ഇമോഷണൽ ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ചില സംഭവങ്ങൾ സിനിമയിൽ കാണുമ്പോൾ അവർ കുറേയും കൂടി
അവർക്ക്
ഒന്നുകിൽ അത് ഞാനായിരിക്കും നായകൻ, അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്തുള്ള ആളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് അവര് ഒരു മാനസിക ഉല്ലാസം അവർക്ക് നൽകുന്നുണ്ട് അതിലൂടെ. ഈ മാനസിക ഉല്ലാസത്തിലൂടെ ചിലപ്പോൾ സിനിമയുടെ സംവിധായകൻ പറയുന്നത് ഒരു നന്മയെക്കുറിച്ചുള്ള മെസ്സേജ് ആയിരിക്കാം. അത് അപ്പോൾ ആദ്യം പ്രേക്ഷകനെ കയ്യിലെടുത്തുകൊണ്ട് അതിനകത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നന്മയുടെ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിനിമയെ ആ ഒരു മെസ്സേജ് കാണിക്കുവാനായിട്ട് ജനങ്ങളെ ആകർഷിക്കുക, അതാണ് ആദ്യം ചെയ്യുന്നത്. ആ ആകർഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഉല്ലാസം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത്, ഉല്ലസിക്കുവാൻ വരിക. അങ്ങനെ വരുന്ന ആളുകൾ കണ്ടു കഴിയുമ്പോൾ ഒരു മെസ്സേജ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നു. ഇതാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
സിനിമ ഒരു മാധ്യമം, ഇപ്പൊ ജോസഫ് പറഞ്ഞ പോലെ ഒരു മീഡിയം എന്നുള്ള നിലയിൽ എല്ലാ സംവിധായകർക്കും അല്ലെങ്കിൽ കലാസംവിധായകർക്കും മനസ്സിലുള്ളത് പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് നൽകണം എന്നുള്ള ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഒരു മസാലയാണോ സിനിമ?
രണ്ടു തരത്തിലുണ്ട്. തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മുടക്കുന്ന പണത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബെനിഫിറ്റ് വേണം. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതെല്ലാം ബിസിനസ് തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ആ ബിസിനസ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഒരു കലാകാരനാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിൽ കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി ഒരു പ്രൊഡ്യൂസറുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം നിർമ്മാതാവിന് പണം തിരിച്ചു കൊടുക്കുക എന്നുള്ള ഇതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിലേക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുക തീർച്ചയായിട്ടും സംവിധായകനുണ്ട്. ഒപ്പം അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ള എല്ലാ ടെക്നീഷ്യന്മാർക്കും ഒരു നല്ലൊരു നന്മയുടെ മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ രണ്ടു തരത്തിലുണ്ട്, സാമ്പത്തിക ലാഭമുണ്ട്, മെസ്സേജും ഉണ്ട്.
കാരണം രണ്ടും ബാലൻസ് ചെയ്യണം.
അതെ, ബാലൻസ് തീർച്ചയായിട്ടും.
ഈ പൊതുവെ ജോസഫ് ഒരു കലാസംവിധായകൻ എന്നുള്ള മാത്രമല്ല, ഇപ്പോൾ ജോസഫ് ഒരു വത്തിക്കാൻ റേഡിയോയിൽ വന്നുകൊണ്ട് ഞാൻ പറയാം ജോസഫ് ഒരു ക്രിസ്ത്യാനിയാണ്, വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ലക്ഷ്യം, അതായത് സിനിമ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നന്മയുടെ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയ അത് ലോകത്തിൽ കടൽ പോലെ കിടക്കുന്നൊരു,
അതെ,
വളരെ കടൽ പോലെ വിശാലമായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ക്രിസ്തുവിനെ കുറിച്ച് ലോകം കൂടുതൽ അറിഞ്ഞിരിക്കുന്ന സിനിമയിലൂടെയാണ്. ഒരു ക്രിസ്തുവിൻ്റെ ഭാവങ്ങളും ആ ക്രിസ്തുവിൻ്റെ രീതികളെല്ലാം കൂടുതലും മനസ്സിലാക്കിയ സിനിമയിലൂടെയാണ്. അപ്പോൾ സിനിമയിലൂടെ ഏത് പ്രേക്ഷകനെയും അല്ലെങ്കിൽ ഏത് വ്യക്തിയെയും കയ്യിലെടുക്കുവാൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ലോകത്തിന് മാധ്യമത്തിന് കഴിയും. പ്രത്യേകിച്ച് ഈ സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അത് കാണാൻ വരുന്നൊരു വ്യക്തി, അവർക്ക് ഇതിലൂടെ നമ്മൾ ആക്ച്വലി ഒരു ഇഞ്ചക്ഷൻ പോലെയാണ് ഇതിനകത്തൊരു മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നന്മകളുടെ നന്മയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എങ്കിൽ പോലും ചില സമയത്ത് ചില സിനിമകൾ വളരെ മോശമായ രീതിയിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തിന്മയും ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഈയിടക്ക് നമ്മളുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമ കുറേയും കൂടി ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു ഡ്രഗ്സിന് എങ്ങനെ അഡിക്ഷൻ ആകാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ കഞ്ചാവിൻ്റെ ഒരു ലോബിയിലേക്ക് ഇറങ്ങി ചെല്ലുകയുണ്ടായി. ഒരുപാട് സിനിമകൾ നന്മയിലേക്ക് വരുന്നുണ്ട്,
മൂല്യങ്ങൾ
കാണിക്കുന്നത്. ഇപ്പോൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ തിന്മയുടെ മൂർത്തിഭാവമായ വില്ലനെ നശിപ്പിക്കുന്നതാണ് നായകൻ. നായകൻ എപ്പോഴും നന്മയുടെ ഭാവമാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് സിനിമ എടുത്താലും ആ ഒരു തിന്മയും നന്മയും ഉണ്ട്.
ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്ഷനെ ചിത്രീകരിക്കുന്ന ഒരു കഥ, ആ കഥാപശ്ചാത്തലത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ പ്രയോഗം, പക്ഷേ നമ്മുടെ യുവതലമുറ ഇത് പിക്കപ്പ് ചെയ്യുന്നു. അതായത് അതിൻ്റെ മെസ്സേജ് എടുക്കുന്നതിന് പകരം ചിലപ്പോൾ അതിൽ കാണുന്ന ഈ തിന്മയുടെ പ്രലോഭനങ്ങളിലേക്ക് മാധ്യമങ്ങൾ അവരെ സ്വാധീനിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണോ?
അങ്ങനെയല്ല, അതായത് അവബോധം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ സിനിമയേക്കാൾ ഉപരി പുറത്ത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം, നമ്മൾ പല്ലേക്കുന്ന പേസ്റ്റ് ആയിക്കൊള്ളട്ടെ, കുളിക്കുന്ന സോപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, കുടിക്കുന്ന പാനീയമായിക്കോട്ടെ, ഇതെല്ലാം മീഡിയയിലൂടെയാണ്
പ്രസന്റ്
ചെയ്യുന്നത്. അപ്പോൾ ഈ മീഡിയ പ്രസന്റേഷൻ പണ്ട് കാലങ്ങളിൽ പുസ്തക രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൺമുന്നിലോ അല്ലെങ്കിൽ വിരത്തുമ്പിലോ കാണുന്ന വസ്തുക്കളാണ്,
ദൃശ്യശ്രാവ്യത്തിൽ
വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് അത് എങ്ങനെ എന്റെ സ്വന്തമാക്കാം എന്നാണ് അവൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ
അനുഭവമാക്കി
മാറ്റാം. അപ്പോൾ ഒരു നായിക തേക്ക് കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുവരികയാണ് മീഡിയ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവനറിയാം അത് വെളുക്കില്ല എന്നറിയാം, എന്നാൽ പോലും അവനത് ഉപയോഗിക്കുകയാണ്. ഇതേപോലെയാണ് ഓരോ മെസ്സേജസും കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഓരോ മീഡിയയിലൂടെ ഓരോ വസ്തുക്കളും കടന്നു വരുന്നത്. അതിൻ്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ആ പുറമൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉപഭോക്താവിൻ്റെ കണ്ണുകളെ എങ്ങനെ ആശ്ചര്യഭരിതമാക്കി തീർക്കാം എന്നാണ് മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെറിയ വിശ്വാസം, അതായത് ഇപ്പോൾ ആ ഒരു സോപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അബദ്ധവശാൽ വെളുത്താലോ എന്നുള്ളൊരു ചെറിയ കുഞ്ഞു വിശ്വാസത്തെയാണ് ഇവ മുതലേ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വലിയൊരു ഇതായി മാറുന്നത്.
അങ്ങനെ ഒരു പ്രലോഭനത്തിൽ വീഴുകയാണല്ലേ
ചെറുപ്പം. തീർച്ചയായിട്ടും
മോശമായിട്ടുള്ള വശങ്ങളില്ലേ.
അപ്പോൾ സിനിമയുടെ അവർ ആ ഒരു എൻഡിലേക്ക് പോകാതെ തന്നെ അവരെ കാണിക്കുന്ന വസ്തുക്കൾ എനിക്കും ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു രീതിയിലേക്ക് അവർ കയറുന്നതാണ്. എന്നാൽ ഇപ്പോൾ സിനിമയുടെ അങ്ങനെ പല ഭാഗങ്ങളുണ്ടാകും സിനിമയിലൂടെ കാണിക്കുന്ന. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. സിനിമയിൽ നായകൻ വില്ലനടിക്കുമ്പോൾ അത് ഇടി കൊള്ളുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ് നായകൻ വില്ലനടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചപ്പോൾ അയാൾ മരിച്ചു. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുക. ആ ഒരു ഒന്നര മണിക്കൂറത്തെ വിശ്വാസത്തെയാണ് ആക്ച്വലി മീഡിയക്കാർ മുതലെടുക്കുന്നത്. ആ വിശ്വാസത്തിനിടയിലെ ഇടയിൽ ഉണ്ടാവുന്ന ചില വസ്തുവകകൾ അവൻ്റെ ബ്രെയിനിൽ ഓൾറെഡി കയറും. അതിൽ നിന്നാണ് പിന്നീടാണ് അവൻ അത്
ലൈഫിൽ
സ്വാധീനിക്കുന്നത്. പിന്നീട് അവൻ ആ സിനിമയിൽ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അവനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ മീഡിയ അത്രത്തോളം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യുവാക്കളെ, പ്രത്യേകിച്ച് യുവാക്കളെ ഭയങ്കര വളരെ ഭീകരമായിട്ട് തന്നെ സ്വാധീനിക്കുന്നു.
ഈ മാധ്യമ സ്വാധീനത്തിൻ്റെ ശക്തി പണ്ടും എപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അതായത് ഒരു മാധ്യമ അവബോധം, അതായത് ഇത് ആവിഷ്കൃതമാണ് മറ്റത് യാഥാർത്ഥ്യമാണ്, ഇത് രണ്ടു തമ്മിൽ വേറിട്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പ്രേക്ഷകനില്ലാത്ത ഒരവസ്ഥയാണോ ഈ തിന്മയുടെ സ്വാധീനം എന്ന് പറയുന്നത്?
അങ്ങനെ പ്രേക്ഷകനില്ലാത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പ്രേക്ഷകൻ അറിയാമെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞ പോലെ ഇത് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും അതൊന്ന്
സൗകര്യം
ഇതാണെന്നതുകൊണ്ട് അവൻ അത് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്നു.
ജോസഫ്, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മലയാളം സിനിമ ഒരു വമ്പൻ മേഖലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദി സിനിമയുണ്ട്, തമിഴുണ്ട്, മലയാളം, പിന്നെ മറ്റ് പ്രാദേശിക സിനിമകൾ.
വമ്പൻ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടാണോ അതോ അല്ലെങ്കിൽ
കലാമൂല്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്?
കലാമൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ മലയാളത്തിലും സിനിമകൾ തുടങ്ങുകയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ കൂടുതലും കുടുംബ പശ്ചാത്തലത്തിനോട് ബന്ധപ്പെട്ടുള്ള സിനിമകളാണ് കൂടുതലുണ്ടായിരുന്നത്, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരുപാട് സിനിമകൾ ഹിന്ദിയിലോട്ടും തമിഴിലോട്ടും കടമെടുത്തുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു. അത് ഏകദേശം എനിക്ക് ഒരു 90s വരെയെങ്കിലും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇപ്പോൾ അത് കുറേ മാറി മറിഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ മലയാള സിനിമ കുറയുകയും മറ്റുള്ള ഭാഷകളിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലുണ്ടാവുകയും ചെയ്തപ്പോൾ അവർക്ക് സാങ്കേതികപരമായിട്ടുള്ള ഒട്ടനവധി വളർച്ചകൾ അവരുടെ ഭാഗത്തുണ്ടാവുകയും നമുക്ക് അത്രയും വളർച്ചകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഹിന്ദി സിനിമയാണെങ്കിൽ അവരുടെ വളർച്ച അതിൻ്റെ റിലീസിങ്ങിനെ അതിൻ്റെ ഏരിയ കണ്ടുകൊണ്ടാണ് വളർന്ന്. ഒരു ഹിന്ദി സിനിമ ഇന്ത്യ ഒട്ടാകെ റിലീസ് ചെയ്യാൻ സാധിക്കും, തമിഴ് സിനിമ തമിഴ് ഒട്ടാകെ റിലീസ് ചെയ്യുന്നു, ഒപ്പം അവർ കുറച്ചും കൂടി ഔട്ട് ഓഫ് ഇന്ത്യയും ചെയ്യുന്നു. പക്ഷെ മലയാള സിനിമ എപ്പോഴും മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നു. അതെന്താ കൊണ്ടെന്നാൽ നമ്മുടെ ആളുകൾ മലയാള സിനിമയും കാണും, ഹിന്ദി സിനിമയും കാണും, തെലുങ്ക് സിനിമയും കാണും, തമിഴും സിനിമയും കാണും, ഇംഗ്ലീഷ് സിനിമയും
കാണും.
പക്ഷേ മറ്റുള്ള ഭാഷക്കാർ ഒരിക്കലും മലയാള സിനിമകൾ കാണുന്നില്ല.
ഇല്ല, തീർച്ചയായും.
അപ്പൊ നമ്മളുടെ സാധനം ചുരുങ്ങിയിരിക്കുകയാണ്, നമ്മളുടെ വ്യൂവേഴ്സ് ചുരുങ്ങിയിരിക്കുകയാണ്.
അപ്പൊ
നമ്മൾ ഇറക്കുന്ന സാമ്പത്തികത്തിന് അത്രയും മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് നമ്മൾ
വളർച്ച
നമുക്ക് ആ തരത്തിൽ വളർച്ച കുറവാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നു, ഇതിനൊപ്പം വളരുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പഴയ അഭിനേതാക്കൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒട്ടനവധി പുതിയ യങ്സ്റ്റേഴ്സും വരുന്നുണ്ട്. പക്ഷെ യങ്സ്റ്റേഴ്സ് കൂണുപോലെ മുളച്ചു വരുന്നു, എല്ലാവരും പക്ഷേ ക്ലച്ച് പിടിക്കാതെ പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം ഈയിടക്ക് അഭിനേതാവ് മധുസർ ഇത് പറയുകയുണ്ടായിരുന്നു, ഒരു വമ്പൻ മരം പോലെയാണ് സിനിമാ ലോകം. ഈ മരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മരങ്ങൾ അല്ലെങ്കിൽ പുല്ലുകൾ മുളച്ചു വരും. ചില പുല്ലുകൾ ചിലപ്പോൾ വളർന്ന് മരങ്ങളായി മാറും, ചിലത് ഈ ഒരു തണൽ തന്നെ നിന്നുകൊണ്ട് കൊഴിഞ്ഞു പോകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ തലമുറകളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, അതിൽ കുറച്ചു പേർ നിൽക്കും, കുറച്ചു പേർ കൊഴിഞ്ഞു പോകും.
നിങ്ങൾ ഇതുവരെ കേട്ടത് മലയാള ചലച്ചിത്ര കലാ സംവിധായകൻ ജോസഫ് നെല്ലിക്കലുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗം. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം പിന്നീട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.